ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രചാരണ പരിപാടികൾ സുഗമമാക്കാൻ സജ്ജീകരിച്ച സുവിധ പോർട്ടൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളമടക്കം സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ നാളെ കൂടി അവസരം. കെഎസ്ആർടിസി ബസ് സർവീസ് കൂടുതൽ ജനോപകാരപ്രദമാക്കാൻ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഹോക്കി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് ഇന്ത്യൻ പുരുഷ ടീം ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സുഗമമാക്കാൻ സജ്ജീകരിച്ച സുവിധ പോർട്ടൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 20 ദിവസത്തിനകം സുവിധ പോർട്ടലിൽ 73,000-ലധികം അപേക്ഷകൾ ലഭിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇതിനകം 44,600 അപേക്ഷകളിൽ അനുമതി നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് റാലികൾ, പാർട്ടി ഓഫീസുകൾ തുറക്കൽ തുടങ്ങിയവയ്ക്കും വീഡിയോ വാനുകൾ ഉൾപ്പെടെ വാഹനങ്ങളുടെ ഉപയോഗത്തിനും ലഘുലേഖ വിതരണത്തിനും അനുമതി നൽകുന്നത് സുവിധ പോർട്ടൽ വഴിയാണ്. ഇന്ത്യയിലെയും യുഎസിലെയും ദക്ഷിണ കൊറിയയിലെയും പൊതു തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താൻ ചൈന ഒരുങ്ങുകയാണെന്ന് മൈക്രോസോഫ്റ്റ് മുന്നറിയിപ്പ് നൽകി. നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ ഇതിനായി പ്രയോഗിച്ചേക്കും എന്നാണ് മൈക്രോസോഫ്റ്റിന്റെ വിലയിരുത്തൽ. തൈവാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭരണത്തിൽ മാറ്റം വരുത്താൻ ചൈന പരീക്ഷണം നടത്തിയെന്നാണ് വെളിപ്പെടുത്തൽ. രണ്ടാംഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയപരിധി നാളെ അവസാനിക്കും. കടുത്ത വേനൽച്ചൂടിനെ അവഗണിച്ച് സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും പ്രചാരണം ഊർജിതമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വാശിയേറിയ ത്രികോണ മത്സരമാണ് ഇക്കുറി നടക്കുന്നത്. മൂന്ന് മുന്നണികളും പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പമാണ്. അകം പൊള്ളിക്കുന്ന രാഷ്ട്രീയ ചൂടിനൊപ്പം പുറം പൊള്ളിക്കുന്ന മീനച്ചൂടും സഹിച്ചാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും രംഗത്തുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി ജഗന്നിവാസൻ.
സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി വാശിയേറിയ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. സിറ്റിംഗ് എംപിയായ രാജമോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം കൂട്ടാൻ രാപ്പകലില്ലാതെ പരിശ്രമിക്കുമ്പോൾ 35 വർഷം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ സർവ്വസന്നാഹവുമായി എൽഡിഎഫിലെ എം വി ബാലകൃഷ്ണനും രംഗത്തുണ്ട്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ എം എൽ അശ്വിനിയും വിശ്രമമില്ലാത്ത പ്രചരണത്തിലാണ്. എൻഡിഎ സ്ഥാനാർത്ഥിയായ എം എൽ അശ്വിനിക്കുവേണ്ടി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയടക്കം മണ്ഡലത്തിൽ പ്രചരണം നടത്തിക്കഴിഞ്ഞു. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനുവേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനും പ്രചരണ രംഗത്ത് എത്തിയിരുന്നു. യുഡിഎഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനുവേണ്ടി വരും ദിവസങ്ങളിൽ കേന്ദ്ര നേതാക്കൾ ജില്ലയിൽ പ്രചരണത്തിനെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ രൂപീകരിച്ച ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ ഇതുവരെ പൊതു ഇടങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ച 9,443 പ്രചരണ സാമഗ്രികൾ അധികൃതർ നീക്കം ചെയ്തു.
കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ ബീച്ച് റോഡിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. സ്ഥാനാർത്ഥിയുടെ കോഴിക്കോട് നോർത്ത് നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുകയാണ്. എൽഡിഎഫ് സ്ഥാനാർത്ഥി എളമരം കരീം കോഴിക്കോട് സൌത്ത് നിയോജകമണ്ഡലത്തിലെ കല്ലായി, പന്നിയങ്കര എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. എൻഡിഎ സ്ഥാനാർത്ഥി എം ടി രമേശ് കുന്നമംഗലം മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. പാലക്കാട്, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ വീടുകൾ കയറിയുള്ള പ്രചാരണത്തിന്റെ തിരക്കിലാണ്. ആലത്തൂർ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ഇന്ന് നെന്മാറ മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തുന്നത്. യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇന്ന് ചേലക്കരയിലും എൻഡിഎ സ്ഥാനാർത്ഥി ഡോ ടി എൻ സരസു കുന്നംകുളത്തും പ്രചാരണം നടത്തും. പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ഇന്ന് പാലക്കാടും എൽഡിഎഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ, എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ എന്നിവർ അട്ടപ്പാടിയിലുമാണ് പ്രചാരണം നടത്തുന്നത്. തിരുവനന്തപുരത്തെ എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരം നൽകിയെന്ന് കാണിച്ചാണ് പരാതി. രാജീവ് ചന്ദ്രശേഖർ ജൂപ്പിറ്റർ ക്യാപിറ്റൽ അടക്കം കമ്പനികളുടെ പ്രധാന ആസ്തികൾ രേഖപ്പെടുത്താതെയാണ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സത്യവാങ്മൂലം നൽകിയതെന്ന് പരാതിയിൽ പറയുന്നു. എന്നാൽ സത്യവാങ്മൂലത്തിലെ എല്ലാ വിവരങ്ങളും പൂർണമായും നിയമപരമായാണ് സമർപ്പിച്ചതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രാജ്യസഭാ എംപി എന്ന നിലയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും ഇതേ വിവരങ്ങളാണ് നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ 5 ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകൾ അംഗീകരിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവായതായി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു. ഇതോടെ ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 1,866. ഈ മാസം 19-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മാഹിയിൽ വോട്ടെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 31 ബൂത്തുകളാണ് മാഹിയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി കെ ഒ ശശിധരൻ.
കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന മാഹിയിൽ ആകെ 31,038 വോട്ടർമാരാണുള്ളത്. പുരുഷ വോട്ടർമാരെക്കാൾ 2,312 വനിതാ വോട്ടർമാർ കൂടുതലുണ്ടെന്നും വനിതകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന തെരഞ്ഞെടുപ്പാണ് മാഹിയിൽ നടക്കുന്നതെന്നും മാഹി അഡ്മിനിസ്ട്രേറ്ററും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ ഡി മോഹൻകുമാർ ആകാശവാണിയോട് പറഞ്ഞു. 31 പോളിംഗ് ബൂത്തുകളിലും വനിതാ ഉദ്യോഗസ്ഥകളെയാണ് നിയോഗിക്കുന്നത്. ഓരോ ബൂത്തിലും ചുരുങ്ങിയത് ഒരു വനിതാ പോലീസെങ്കിലും ഉണ്ടാകും. 30 CISF, 90 CSF, 60 വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സേന പുതുച്ചേരിയിൽ നിന്ന് മാഹിയിലെത്തുന്നുണ്ട്. പള്ളൂർ VN പുരുഷോത്തമൻ സ്കൂൾ മാതൃകാ പോളിംഗ് സ്റ്റേഷനാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ മാസം 17 മുതൽ 19 വരെയും കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 24 മുതൽ 26 വരെയും മാഹി മേഖലയിൽ മദ്യശാലകൾക്ക് അവധിയായിരിക്കുമെന്നും അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു.
ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് ചേർത്തല മുനിസിപ്പൽ മൈതാനത്താണ് പരിപാടി. തുടർന്ന് ഇരുവരും ചേർന്ന് റോഡ് ഷോയും നയിക്കും. മുതിർന്ന UDF നേതാക്കളും റോഡ് ഷോയിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ മികച്ച ജീവിത നിലവാരവും സാമൂഹ്യ സാഹചര്യങ്ങളും LDF നയത്തിന്റെ ഫലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് പ്രചാരണം കുന്നത്തൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വൈകിട്ട് ചെന്നിത്തല, പത്തനാപുരം എന്നിവിടങ്ങളിലെ പ്രചാരണ പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ച നടപടി നിയമപരമായി നേരിടുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നടപടി ED, IT വകുപ്പുകളുടെ കടന്നുകയറ്റമാണെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോകാരോഗ്യ ദിനം. 1948 ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായ April 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിന പ്രമേയം. 3 സേനാ വിഭാഗങ്ങളുടെയും തലവന്മാർ പങ്കെടുക്കുന്ന പരിവർത്തൻ ചിന്തൻ സമ്മേളനം നാളെ ഡൽഹിയിലെ ഡിഫൻസ് സ്റ്റാഫ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചേരും. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സമ്മേളനത്തിൽ അധ്യക്ഷനാകും. സൈന്യത്തിൽ കൊണ്ടുവരേണ്ട പുതുമകളും മാറ്റങ്ങളും പരിഷ്കരണങ്ങളും സംയുക്ത നടപടികളും സമ്മേളനം ചർച്ച ചെയ്യും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയെ പിന്തുണച്ചതിന്റെ പേരിൽ നടപടി നേരിട്ട നഴ്സിംഗ് ഓഫീസർ PB അനിത തിരികെ ജോലിയിൽ പ്രവേശിച്ചു. സ്ഥലം മാറ്റം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് അവർക്ക് നിയമനം നൽകി ഉത്തരവിറക്കിയത്. KSRTC ബസ് സർവീസ് കൂടുതൽ ജനോപകാരപ്രദമാക്കാൻ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. യാത്രക്കാർക്ക് മാന്യവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കണമെന്ന് മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
വയോജനങ്ങളോടും ഭിന്നശേഷിക്കാരോടും കുട്ടികളോടും KSRTC ജീവനക്കാർ അന്തസ്സും ആദരവും പുലർത്തണമെന്ന് മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. സീറ്റ് ലഭ്യമാണെങ്കിൽ സ്വിഫ്റ്റ്, സൂപ്പർഫാസ്റ്റ് വരെ ബസ്സുകൾ യാത്രക്കാർ കൈകാണിച്ചാൽ നിർത്തി അവരെ കയറ്റണം. ബസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴും സ്റ്റോപ്പുകളിൽ നിന്ന് വാഹനമെടുക്കുമ്പോഴും യാത്രക്കാർ കൈകാണിച്ചാൽ ബസ് നിർത്തിക്കൊടുക്കണം. രാത്രി 10 മുതൽ പുലർച്ചെ 6 വരെ ദീർഘദൂര സർവീസുകൾ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൽ നിർത്തിക്കൊടുക്കണം. സ്ത്രീ യാത്രക്കാർക്ക് രാത്രി 8 മുതൽ പുലർച്ചെ 6 വരെ മിന്നലൊഴികെ സർവീസുകൾ അവർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നിർത്തണം. വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും കുട്ടികളെയും ബസ്സിൽ കയറാനും ഇറങ്ങാനും ആവശ്യമെങ്കിൽ കണ്ടക്ടർ സഹായിക്കേണ്ടതാണ്. ഒരേ റൂട്ടിലേക്ക് ഒന്നിലേറെ ബസ്സുകൾ കോൺവോയായി സർവീസ് നടത്തുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കാവൂവെന്നും നിർദ്ദേശമുണ്ട്.
ഇന്ത്യ ഓസ്ട്രേലിയ 5 മത്സര ഹോക്കി പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. പെർത്തിൽ ഉച്ചകഴിഞ്ഞ് 2:10 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്നലെ ഓസ്ട്രേലിയ 5-1 ഇന്ത്യയെ പരാജയപ്പെടുത്തി. പരമ്പരയിലെ 3rd മത്സരം ബുധനാഴ്ചയാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മുംബൈയിൽ ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7:30 ലക്നൌ സൂപ്പർ ജയന്റ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇന്നലെ ജയ്പൂരിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ രാജസ്ഥാൻ റോയൽസ് 6 wicketsന് പരാജയപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ സൌഹൃദ ക്രിക്കറ്റ് മത്സരം വൈകിട്ട് നടത്തും. കണ്ണൂർ പോലീസ് ടർഫിൽ റവന്യൂ ഫോറസ്റ്റ് ഓഫീസ് ടീമുകൾ കണ്ണൂർ സിറ്റി പോലീസ്, കണ്ണൂർ റൂറൽ പോലീസ് എന്നിവരുടെ ടീമിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ പരിപാടികൾ സുഗമമാക്കാൻ സജ്ജീകരിച്ച സുവിധ പോർട്ടൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളമടക്കം സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ നാളെ കൂടി അവസരം. KSRTC ബസ് സർവീസ് കൂടുതൽ ജനോപകാരപ്രദമാക്കാൻ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഹോക്കി പരമ്പരയിലെ 2 മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് ഇന്ത്യൻ പുരുഷ ടീം ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.